നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ചൈന സന്ദർശനം തന്നെയായിരുന്നു ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. യാത്ര വലിയ വിജയമായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചതും നികുതി വർദ്ധിപ്പിച്ചാൽ ബജറ്റ് മെച്ചപ്പെടുത്താമെന്ന ട്രഷറിയുടെ ശുപാർശയും വാർത്തകളിൽ ഇടം പിടിച്ചു. ബാങ്ക് കാർഡുകളുടെ സർചാർജ് ഒഴിവാക്കാനുള്ള റിസർവ് ബാങ്ക് നിർദ്ദേശവും ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച ഒരു വാർത്തയായിരുന്നു. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ ജോജോ ജോസഫ്. 6 ദിവസം നീണ്ട ചൈന സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ആന്റണി അൽബനീസി കാൻബറയിൽ തിരിച്ചെത്തി. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ ചൈന സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം ഓസ്ട്രേലിയയെ ഉറ്റുനോക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ നാളായി മോശം അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് മെച്ചപ്പെട്ടു വരുന്നതിനിടയിലാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ ചൈന സന്ദർശിച്ചത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയും ചൈനീസ് പ്രീമിയർ ലീ ക്യുയാങ്ങും തമ്മിൽ നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അതിലൊന്ന് ആദ്യമായി ഓസ്ട്രേലിയൻ ആപ്പിൾ ചൈനീസ് വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 6 ദിവസത്തെ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ചെയർമാൻ ഷാവോ ലിജിയെയും കണ്ടു. വ്യാപാരത്തിലും ബന്ധത്തിലും സ്ഥിരത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു എല്ലാ ചർച്ചകളുടെയും പ്രധാന ലക്ഷ്യം. ചൈനയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പരസ്പര പൂരകങ്ങളായ സമ്പദ് വ്യവസ്ഥകളുണ്ടെന്നും കൂടുതൽ സഹകരണം ആവശ്യപ്പെടുന്നുണ്ടെന്നും ചൈനീസ് പ്രീമിയർ ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന് പുതിയ കരാറുകൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ചൂണ്ടിക്കാട്ടി.
This round table is a symbol of cooperation, but it's also a sign of ambition. The cooperation that has delivered profound economic benefits for the people of both of our nations, and the ambition to build on those complementary strengths and go beyond them, to deepen and diversify our trade and business links.
അതേസമയം പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിനെ വിമർശിക്കുന്നത് പ്രതിപക്ഷം തുടരുകയാണ്. കാര്യമായ ഒരു നേട്ടവും ഈ സന്ദർശനത്തിലൂടെ ഉണ്ടായില്ലെന്നാണ് ലിബറൽ സഖ്യം പറയുന്നത്. മാത്രമല്ല, ഓസ്ട്രേലിയയ്ക്ക് സമീപത്ത് ചൈന നടത്തുന്ന സൈനിക അഭ്യാസങ്ങളിൽ പ്രധാനമന്ത്രി കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമായിരുന്നുവെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പ്ലാസ്മ ദാനത്തിന് ലൈംഗിക തൊഴിലാളികൾക്കും LGBTQIA+ വിഭാഗത്തിലുള്ളവർക്കുമുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഓസ്ട്രേലിയ പിൻവലിച്ചു. ഇതോടെ പ്ലാസ്മ ദാനത്തിന് ലൈംഗിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്യുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ മാറി. ഏകദേശം 625,000 ആളുകൾക്ക് ഇനി മുതൽ പ്ലാസ്മ ദാനം ചെയ്യുവാൻ കഴിയും. മുൻ നിയമപ്രകാരം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ലൈംഗിക തൊഴിലാളികൾക്കും LGBTQIA+ വിഭാഗത്തിലുള്ളവർക്കും പ്ലാസ്മ ദാനം ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. ഈ നിയന്ത്രണമാണ് ഓസ്ട്രേലിയൻ റെഡ് ക്രോസ് ലൈഫ് ബ്ലഡ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്.
That they did contribute to stigma within particularly the gay and bisexual male community. We are hoping that today is a turning point forward where those people can now donate and contribute to the life-saving work we do, which helps Australian patients each and every day.
രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചതിൽ അതിശയിക്കാനൊന്നുമില്ലെന്ന് ട്രഷറർ ജിം ചാമേഴ്സ്. കണക്കുകൾ ഇനിയും ഉയരുമെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തു. ജൂൺ മാസത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 4.1% നിന്നും 4.3% ഉയർന്നിരുന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ അനിവാര്യമായ അനന്തരഫലമാണ് ഈ വർധനവെന്ന് ഡോക്ടർ ചാമേഴ്സ് ചൂണ്ടിക്കാട്ടി. ഓസ്ട്രേലിയൻ സമ്പദ്വ്യവസ്ഥ നല്ല നിലയിലാണെന്നും വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണെന്നും ട്രഷറർ കൂട്ടിച്ചേർത്തു. തൊഴിലില്ലായ്മ നിരക്കിലെ വർധനവ് അടുത്ത മാസത്തെ മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കാൻ സർക്കാർ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്വതന്ത്ര എം പി ഡായ് ലേ പ്രതികരിച്ചു.
Cost of living, cost of supply chain, everything is still very expensive for small business and for families. So I don't know, Wayne, I just think that there is a big issue at hand for the government, and with unemployment going up, that means that, you know, our employment rate, people are still out of jobs, and so manufacturing, small business are the backbone of our economy, of our country, and what will the government do to actually encourage small business to continue to employ?
തന്റെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും സെർവറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കോടീശ്വരനായ ക്ലൈവ് പാമർ ക്ഷമാപണം നടത്തി. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത വിവരങ്ങളാണ് സൈബർ ആക്രമണത്തിൽ ചോർന്നത്. യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടി, ദ ട്രംപറ്റ് ഓഫ് പാട്രിയറ്റ്സ് എന്നീ പാർട്ടികളുടെ അനുഭാവികളുടെ ഇമെയിൽ വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ, ബാങ്ക് രേഖകൾ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങളാണ് പുറത്തായത്. അതേസമയം സൈബർ ആക്രമണം മൂടിവെക്കാൻ ഇവർ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ ചോർന്നവരെ വിവരമറിയിക്കാതിരുന്നതിനെ സൈബർ സുരക്ഷാ കമ്പനിയായ ഡാർക്ക് ട്രേസ് ചോദ്യം ചെയ്തു. അതേസമയം കഴിഞ്ഞ മാസം ക്വാണ്ടസുമായി ബന്ധപ്പെട്ടുണ്ടായ സൈബർ ആക്രമണത്തിൽ ക്വാണ്ടസിനെതിരെ നിയമസ്ഥാപനമായ മൗറീസ് ബ്ലാക്ക് ബേൺ നിയമ നടപടി ആരംഭിച്ചു. സൈബർ ആക്രമണത്തിൽ ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നിരുന്നു. ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിൽ ക്വാണ്ടസ് പരാജയപ്പെട്ടുവെന്ന് ബ്ലാക്ക് ബേൺ ആരോപിച്ചു. എയർലൈൻ സ്വകാര്യതാ നിയമം ലംഘിച്ചുവെന്നും മൗറീസ് ബ്ലാക്ക് ബേൺ ആരോപിക്കുന്നുണ്ട്. സ്വകാര്യ വിവരങ്ങൾ അപഹരിക്കപ്പെട്ട ആർക്കും ഈ ലോസ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ അർഹതയുണ്ടെന്ന് പ്രിൻസിപ്പൽ അഭിഭാഷക ലിസി ഔഷിയ ചൂണ്ടിക്കാട്ടി.
I think, like many Australians, I don't think our privacy laws are good enough and that companies are behaving in the way that we'd expect when it comes to looking after our personal information.
ഓസ്ട്രേലിയയിൽ ഇപ്പോഴും തകരാറുള്ള 34,000-ത്തോളം പവർ ബാങ്കുകൾ ഉപയോഗത്തിലുണ്ടെന്ന് മുന്നറിയിപ്പ്. ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത്. വളരെ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും വിഷവാതകം പുറം തള്ളുകയും ചെയ്യുന്നതാണ് ഇവ. 2020 മുതൽ ഇത്തരം പവർ ബാങ്കുകൾ തിരിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിലും 34,000-ത്തോളം എണ്ണം ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് എന്നാണ് കണക്ക്. 17 റീകോളുകളാണ് ഇതിനോടകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പോയ വാരത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളത്തിന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയവാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.